ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് മുഴുവൻ അവിടുത്തെ കൃപാകടാക്ഷം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അമൂല്യ ചിന്തകളും ദർശനങ്ങളും നൽകി നമ്മോടൊത്ത് ദൈവവചനം പങ്കുവയ്ക്കാനെത്തുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മുടെ തെറ്റുകൾ കാണുവാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. ഇങ്ങനെയായാൽ സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, സമാധാനത്തിൽ മറ്റുള്ളവരുമായി ജീവിക്കുവാൻ നമുക്ക് കഴിയും. ശ്രദ്ധിക്കുക, ഇതേപ്പറ്റിയായിരിക്കും ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം.
ഇത് ആത്മീയ യാത്ര.
നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു യോഹന്നാൻ സുവിശേഷം 8:5. ആര് ആരോട് ചോദിക്കുന്നു? നീതിമാന്മാർ എന്ന് തങ്ങളെപ്പറ്റി ചിന്തിച്ച് നടന്ന ഒരു കൂട്ടം ഭക്തർ, എവരുടെ പേര്? പരീശന്മാർ. ആരോട് ചോദിക്കുന്നു? ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനോട്. എന്തിനെപ്പറ്റി ചോദിക്കുന്നു? പാപത്തിൽ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു യുവതിയെയും കൊണ്ട് യേശുവിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. യേശു ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് കയറി വന്നിരിക്കുകയാണ് ഈ പെണ്ണുംപിള്ളയും വലിച്ചഴിച്ചുകൊണ്ട്. നീ ഇതേപ്പറ്റി എന്തു പറയുന്നു? ഗ്രീക്ക് ഭാഷയിൽ, അതായത് ദൈവത്തിന്റെ വചനം എഴുതിക്കുന്നതായ യവന ഭാഷയിൽ, നീ എന്ന വാക്ക് പ്രത്യേകം ഊന്നൽ കൊടുത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ അഭിപ്രായം കേട്ടിട്ട് യേശുവിനെ കുരുക്കിലാക്കണം, ഇതാണ് എവിടെ ഉദ്ദേശം. അവരുടെ ന്യായപ്രമാണം പറയുന്നു ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. യേശു ക്രിസ്തു, അതെ, മോശിയുടെ ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നും യേശുവിന് യാതൊരു വ്യത്യാസവുമില്ല. അവരെ പോലെ തന്നെ ഹൃദയം കഠിനപ്പെട്ട് പാരമ്പര്യവും അവരുടെ സ്വന്ത നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെന്ന് യേശുവിനെ മുദ്രയിടാം. ഇവിടെ യേശു ഇത്രയും നാളും പഠിപ്പിച്ചതും പ്രസംഗിച്ചതും സ്നേഹത്തെയും ക്ഷമയെയും മനസ്സലിവിനെയും ആശ കൊടുക്കുന്നതിനെ പറ്റിയുമാണ്. എന്നാൽ ഇപ്പോൾ യേശു പറയുക, അവളെ കല്ലെറിഞ്ഞ് വന്നേരെ എന്ന് പറഞ്ഞാൽ ജനം കാണും. പരീശന്മാരിൽ നിന്നും കാര്യത്തെ വരുമ്പോൾ ഈ കക്ഷിയും അവരെ പോലെ തന്നെയുള്ള വ്യക്തി എന്ന്. അതേസമയം കല്ലെറിഞ്ഞ് കൊല്ലുന്നോ എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. അന്ന് അവരുടെ മേൽ ഭരണം നടത്തിയിരുന്ന റോമാ സാമ്രാജ്യം, റോമൻ ഗവൺമെന്റ് മാത്രമേ അധികാരമുള്ളൂ ഒരു വ്യക്തിയെ കൊല്ലുവാൻ, മരണശിക്ഷ വിധിക്കുവാൻ. യേശു അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞാൽ അവരുടെയൊക്കെ ഉള്ളിൽ ഈ ചിന്തയുണ്ട്, മനഃപൂർവമായിട്ട് ഗവൺമെന്റിന് എതിരായിട്ട് യേശു തന്നെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നു, ഗവൺമെന്റ് യേശുവിനെ പിടിച്ചോളും എന്ന ചിന്ത. അല്ല, അവളെ വെറുതെ വിട്, അവളെ നിങ്ങൾ ഉപദ്രവിക്കണ്ട എന്ന് യേശു പറഞ്ഞാൽ അവർക്ക് പറയാം, ദൈവത്തിന്റെ ന്യായപ്രമാണം, മോശയുടെ കൽപ്പനകൾ ഇതാ ലംഘിക്കുന്നവൻ, ദൈവവുമായിട്ട് യാതൊരു ബന്ധമോ ബഹുമാനമില്ലാത്ത വ്യക്തി. അന്നേരം എന്തു പറഞ്ഞാലും എന്തു ചെയ്താലും യേശുവിനെ കുടുക്കലാക്കാനുള്ള ഉദ്ദേശത്തോടെ ഈ പരീശന്മാർ തന്നെ സമീപിച്ചിരിക്കുകയാണ്. യേശു എന്തു ചെയ്യുന്നു? അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് യേശു ചെയ്യുന്ന കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. 7 അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരുമായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. എൻ്റെ ഉവേ, എൻ്റെ കൊച്ച, ഇതൊക്കെയാ ദൈവം നമ്മോടും ചെയ്യുന്നത്. എന്തുവാ, ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. നമ്മുടെ മനസാക്ഷിയോട് വാക്കുകളില്ലാതെ ദൈവം സംസാരിക്കുന്നു. ചോദ്യം, യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുന്നു, അവസാനം തല പൊക്കി പറയാണ്, നിങ്ങളിൽ കുറ്റമില്ലാത്തവൻ, തെറ്റുകൾ ചെയ്യാത്തവൻ ആദ്യം എവളെ കല്ലെറിയട്ടെ. എവരെ സംബന്ധിച്ച് അവർ ക്ഷമ കെട്ട് നിൽക്കുക. നിങ്ങൾക്ക് ഊഹിക്കാം യേശു എന്താണ് പറയുന്നത്. അവർക്ക് ഇത് കേൾക്കണം. യേശു പറഞ്ഞ വാക്കുകൾ അവർ കേട്ടു. നിശബ്ദത, കൂരിരുട്ട് പോലെയുള്ള നിശബ്ദത. ആരും ഒരു വാക്കുപോലും പറയുന്നില്ല. അവസാനം ആരും അവിടെ ശേഷിക്കുന്നില്ല. പീറ്റർ മാർഷൽ എന്ന മനുഷ്യൻ ഇതേപ്പറ്റി പറഞ്ഞിരിക്കുന്നതാണ്, യേശു അവരുടെ കണ്ണുകളിലേക്ക് നോക്കി, കഴിഞ്ഞുപോയ ദിവസങ്ങൾ ആഴ്ചകൾ സമയത്തെ യേശു കാണുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അവരുടെ ഓർമ്മകൾ അവരെ ഓർമ്മിപ്പിക്കുന്നു. ചെയ്ത പാപങ്ങൾ, വിഗ്രഹാരാധികൾ, കള്ളം പറഞ്ഞവർ, മദ്യപാനികൾ, കൊലപാതകം ചെയ്തവർ, വ്യഭിചാരം ചെയ്തവർ, ആ ഓർമ്മകൾ അവരുടെ മറഞ്ഞുകിടന്ന ആഴത്തിലെ ഓർമ്മകൾ ഇതാ പൊങ്ങി വരികയാണ്. അറിയാതെ തന്നെ അവരുടെ കൈകളിൽ നിന്നും കൂർത്ത കരിങ്കൽ കഷ്ണങ്ങൾ ഓരോന്നായി താഴെ വീഴുന്നു. മൂത്ത വ്യക്തി മുതൽ ഇളയ വ്യക്തി വരെ. അവിടെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, യേശു ആദ്യം കുനിഞ്ഞ് എഴുതുന്നു, അതിനുശേഷം നുവർന്ന് നിങ്ങൾ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുന്നു, വീണ്ടും യേശു കുനിഞ്ഞ് എഴുതുകയാണ്. അവർക്ക് ആകാംക്ഷ, എന്താണ് ഈ പുള്ളിക്കാരൻ എഴുതുന്നത്. ഓരോരുത്തരായി നോക്കുകയാണ്. അത് അവരെ ഓർപ്പിക്കുന്നതാണ്, അവരുടെ പാപങ്ങൾ, മറിഞ്ഞുകിടന്ന കഴിഞ്ഞ കാലത്തിലെ ആരുമറിയാത്ത രഹസ്യങ്ങൾ. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നു, ഓരോരുത്തരായി മൂത്തവൻ മുതൽ ഇളയവൻ വരെ സ്ഥലം വിട്ടു. അതെ, കൂർത്ത കരിങ്കൽ കഷ്ണങ്ങൾ ഇപ്പോൾ അവരുടെ കയ്യിലില്ല. അറിയാതെ തന്നെ അവരുടെ കൈകൾ നുവരുകയാണ്, അത് താഴെ വീഴുകയാണ്. ഓരോരുത്തരായി അവർക്ക് മനസ്സിലായി, അയ്യോ, ഞാനും പാപം ചെയ്തവൻ, ഞാനും തെറ്റുകാരൻ, ഞാനും വീണ മനുഷ്യൻ, എനിക്കും ക്ഷമ ആവശ്യമാണ്. കടിച്ചു കീറാൻ വരുന്ന ഒരു ചെന്നായി പെട്ടെന്ന് പേടിച്ചരണ്ട് വാലും താഴ്ത്തി അനങ്ങാതെ ഇരുട്ടിലേക്ക് ഓടി മറയുന്ന പോലെ ഓരോരുത്തരായി സ്ഥലം വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മറ്റുള്ളവരെ വിമർശിക്കുകയും താഴ്ത്തിക്കിട്ടുകയും, നിങ്ങൾ മഹാപാപികൾ, കൊള്ളരുതാത്തവൻ, നരകത്തിൽ പോ, നീ ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുന്ന അനുഭവമല്ല പിന്നെയോ സമ്മതിച്ചു. ക്ഷമിക്കപ്പെട്ട പാപികളാണ് നാം. യേശുവിനെ ജീവിതത്തിൽ അംഗീകരിച്ച ഒരു വ്യക്തിക്ക് പാപക്ഷമ ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ മറ്റുള്ളവരെ വീക്ഷിക്കുന്നത് പാപികളും തെറ്റുകാരും എന്ന രീതിയിലല്ല. യേശു സ്നേഹിക്കുന്നവർ, ദൈവം സ്നേഹിക്കുന്ന വ്യക്തികൾ, അതെ, അവരുടെ തെറ്റുകൾ തീർച്ചയായിട്ടും നാം ചെയ്യാൻ പാടില്ല, സ്നേഹിക്കാൻ പാടില്ല. പക്ഷെങ്കിൽ അവരെ സ്നേഹിക്കണം, ആഴമായി സ്നേഹിക്കണം. ഈ അനുഭവം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ നമുക്ക് കഴിയും. നമുക്കൊത്തിരി പഠിക്കാനുണ്ട്. മതപക്വത, ആത്മീയർ എന്ന് പറയുന്നവർ മനുഷ്യരെ വെറുക്കുമ്പോൾ യേശുവിനെ ആത്മാർത്ഥമായി അറിയുന്നവർ അവരെ സ്നേഹിക്കും. നമുക്ക് യേശുവിൻ്റെ കാൽച്ചുവടുകൾ പിൻപറ്റാം. നമുക്കും അതുപോലെ ചെയ്യാം.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 0469 261 9352, മൊബൈൽ നമ്പർ 944-71-316-96. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ay.radio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.